നമസ്കാരം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
ദൈവവചനം പാപത്തിന്റെ തടവറയിൽ നിന്നും അത് താങ്കളെ മോചിപ്പിക്കുന്നു. നിരാശയുടെ ചുഴിയിൽ നിന്നും അത് താങ്കളെ കൈപിടിച്ചുയർത്തുന്നു. ലക്ഷ്യമില്ലാത്ത ജീവിതത്തെ അത് സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്നു. പരിഹരിക്കാൻ കഴിയാത്തതെന്ന് താങ്കൾ ചിന്തിക്കുന്ന ആ പ്രശ്നവുമായി ഇനിയും എന്തിനു നിരാശപ്പെട്ടിരിക്കുന്നു? ഇന്നത്തെ ബൈബിൾ പഠനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് തീർച്ചയായും താങ്കളോട് സംസാരിക്കും. ഇതാ ഈ ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിച്ചാലും. കാലക്രമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം അത്രേ മർക്കോസിന്റെ സുവിശേഷം. വാസ്തവത്തിൽ പുതിയ നിയമത്തിലെ ആദ്യം എഴുതപ്പെട്ട പുസ്തകങ്ങളിലൊന്നത്രേ ഇത്. ഇതാണ് പുതിയ നിയമത്തിലെ ആദ്യം എഴുതപ്പെട്ട പുസ്തകം എന്ന് ഞാൻ പറഞ്ഞില്ല, ആദ്യം എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നു മാത്രമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് AD 63 മുൻപ് റോമിൽ നിന്നും എഴുതപ്പെട്ട ഒരു പുസ്തകമാകുവാനാണ് സാധ്യത. പുതിയ നിയമ എഴുത്തുകാരിൽ അപ്പോസ്തലന്മാർ അല്ലാത്ത ഏതാനും പേരിൽ ഒരാളാകുന്നു മർക്കോസ്. നമുക്കറിയാമല്ലോ മത്തായി ഒരു അപ്പോസ്തലനായിരുന്നു, അതുപോലെ തന്നെ യോഹന്നാനും. ലൂക്കോസ് അപ്പോസ്തലനായ പൗലോസിന്റെ അടുത്ത സ്നേഹിതനും സഹകാരിയുമായിരുന്നു. മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 12:12 വാക്യത്തിൽ നാം മർക്കോസിനെ കുറിച്ച് വായിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 12:12. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമോൻ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ട കൂടിവരവാണ് ഇവിടെ നാം വായിക്കുന്നത്. യോഹന്നാൻ എന്നുള്ളത് അവന്റെ യവനനാമവും മർക്കോസ് എന്നുള്ളത് അവന്റെ ലത്തീൻ നാമവും അത്രേ. വാസ്തവത്തിൽ മർക്കോസിനെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്ര സൂചനയാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12:12 നാം വായിക്കുന്നത്. യെരുശലേം സഭയിലെ ധനാട്ടിയും പ്രമുഖയുമായ ഒരു വിശ്വാസിയായിരുന്നു മർക്കോസിന്റെ അമ്മ എന്നത് വ്യക്തമാണ്. വാസ്തവത്തിൽ അവിടെയുണ്ടായിരുന്ന സഭ അവരുടെ ഭവനത്തിലാണ് കൂടി വന്നിരുന്നതും. എത്ര നല്ല ഒരു പാരമ്പര്യമാണ് മർക്കോസിനുള്ളതെന്ന് ചിന്തിച്ചാലും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുള്ളത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പൗലോസിന്റെ ആദ്യത്തെ പ്രേക്ഷിത യാത്രയിൽ കൂടെ പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മർക്കോസ്. മാത്രമല്ല ബർന്നബാസിന്റെ ബന്ധുവും കൂടിയായിരുന്നു മർക്കോസ്. കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും, എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിന്റെ മച്ചുന്നനായ മർക്കോസുമെന്ന്. മർക്കോസ് സിമോൻ പത്രോസിന്റെ ആത്മീയ പുത്രനായിരുന്നു എന്നുള്ളതിനും തെളിവുകളുണ്ട്. കാരണം പത്രോസ് എഴുതിയ 1:13 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങളുടെ സഹവൃദ്ധയായ ബാബിലോനിലെ സഭയും എനിക്കും മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം തന്നെ അനേകം നാളുകൾ പത്രോസിന്റെ സുവിശേഷമായിട്ടാണ് കരുതിപ്പോന്നത്. അതിനും തെളിവുകളില്ലാതില്ല. അല്പം കൂടി കഴിഞ്ഞ് നമുക്കതിനെ കുറെ കൂടി വിശദമായി ചിന്തിക്കാവുന്നതാണ്. ആദ്യത്തെ പ്രേഷിത യാത്രയ്ക്ക് തൊട്ടു മുൻപ് മർക്കോസ് പൗലോസിന്റെയും ബർന്നബാസിന്റെയും കൂടെ കൂടി. പ്രവൃത്തിയുടെ പുസ്തകം 13:5 നാം വായിക്കുന്നത്, സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. പക്ഷേ പമ്പുല്യ ദേശത്തിലെ പെർഗയിൽ നിന്നും ഇവൻ തിരികെ വീട്ടിലേക്ക് പോരുന്നു. ആള് അല്പം സുഖിമാനായിരുന്നിരിക്കും എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. സമൃദ്ധിയുള്ള വീട്ടിൽ കഴിഞ്ഞതല്ലേ, അല്പം പ്രയാസമൊക്കെ കാണും. കഷ്ടപ്പെടുവാൻ തയ്യാറില്ലാത്തവർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. മർക്കോസ് തിരികെ പോയതിനെ നാം ന്യായീകരിക്കേണ്ട കാര്യമില്ല. അവന് അവൻ്റെതായ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ തൻ്റെ രണ്ടാമത്തെ യാത്രയിൽ മർക്കോസിനെ കൂട്ടുവാൻ പൗലോസ് താൽപ്പര്യപ്പെട്ടില്ല. പക്ഷെ ബർന്നബാസ് അതിന് താൽപ്പര്യപ്പെട്ടു എന്ന് നാം കാണുന്നു. ക്ഷമിക്കുവാൻ തയ്യാറുള്ള ഒരു വലിയ വ്യക്തിയായിരുന്നു ബർന്നബാസ്. പക്ഷെ പൗലോസ് അങ്ങനെ അങ്ങ് വിടുവാൻ തയ്യാറായില്ല. ബർന്നബാസ് എന്നും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതായ പ്രകൃതിക്കാരനായിരുന്നുവല്ലോ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15:37 വാക്യത്തിൽ നാം വായിക്കുന്നത്, പൗലോസോ പമ്പുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്കു വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. ഇത് വായിച്ചിട്ട് എനിക്ക് തോന്നുന്നത് പൗലോസ് ചിന്തിച്ചത് മർക്കോസ് പരാജയപ്പെട്ടു എന്നത്രേ. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 15:38 വാക്യം, അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോക്കോടെ മർക്കോസ് തിരുവചനത്തിന്റെ പേജുകളിൽ നിന്ന് പോലും പോയി കളയുകയാണ്. മർക്കോസിന്റെ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, മർക്കോസ് വളരെ പ്രയോജനപ്പെട്ടുവെന്ന്. തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് പറഞ്ഞു, 2 തിമത്യോസ് 4:11 ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന്. സുവിശേഷ രേഖകളിൽ മർക്കോസിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം എപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുന്നില്ല അങ്ങനൊരു ഊഹത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന്. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലെങ്ങും ഈ വലിയ മനുഷ്യനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. ഇതത്രേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അനേകർ അങ്ങനെയല്ല അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് വാദിക്കാറുണ്ട്. മർക്കോസ് തൻ്റെ ഈ സുവിശേഷം എഴുതുവാനുള്ള വസ്തുതകൾ അവന് ലഭിച്ചത് ശിമോൻ പത്രോസിന്റെ കയ്യിൽ നിന്നുമാകുന്നു എന്ന് പരക്കപ്രചാരമുണ്ട്. സുവിശേഷത്തിന്റെ വിശദീകരണം മർക്കോസിന് ലഭിച്ചത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിൽ നിന്നുമാകുന്നു എന്നും പറച്ചിലുണ്ട്. ഈ പറഞ്ഞത് രണ്ടും അംഗീകരിക്കുവാനാണ് എനിക്ക് താൽപ്പര്യം. എന്തുകൊണ്ട് 4 സുവിശേഷങ്ങൾ എല്ലാം കൂടി സംഗ്രഹിച്ച് ഒരെണ്ണം പോരായിരുന്നോ? 4 സുവിശേഷങ്ങൾ ഉള്ളതിന്റെ ഒരു കാരണം അവ വ്യത്യസ്തരായ ആളുകൾക്കായി എഴുതിയതത്രേ എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി എഴുതിയത് ഇസ്രായേൽ ജാതിക്ക് വേണ്ടിയാണ്. മതഭക്തരായ ജനങ്ങൾക്കു വേണ്ടി അത് എഴുതപ്പെട്ടു. വിശുദ്ധ മർക്കോസ് പ്രത്യേകമായി റോമാക്കാർക്കു വേണ്ടിയാണ് എഴുതിയത്. അത് റോമൻ സമയത്തിന് ചേരുന്നതുമാകുന്നു. എല്ലാവിധത്തിലും ശക്തരായ മനുഷ്യർക്കു വേണ്ടിയാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ, മർക്കോസ് തന്റെ സുവിശേഷം എഴുതിയത് റോമാക്കാരായ ആളുകളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഏകദേശം 1 സഹസ്രാബ്ദത്തേക്ക് റോമാക്കാർ ലോകം അടക്കി ഭരിച്ചിരുന്നു. മർക്കോസിന്റെ സുവിശേഷം അത്തരത്തിലുള്ള ആളുകൾക്കായി എഴുതപ്പെട്ടതാണ്. വാസ്തവത്തിൽ റോമാക്കാർ ലോകം പിടിച്ചടക്കി വെച്ചിരുന്നു. സമാധാനവും നീതിയും അവർ സ്ഥാപിച്ചു. നല്ല റോഡുകൾ, ക്രമസമാധാനം, നിയമങ്ങൾ, സംരക്ഷണം എല്ലാം അവരുടെ സംഭാവനയായിരുന്നു. പക്ഷേ അവർ കൊണ്ടുവന്ന ക്രമസമാധാനം അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. അടിച്ചമർത്തുന്ന പ്രവണത. റോമിന്റെ ഉരുക്കുമുഷ്ടിക്ക് കീഴിൽ ആയിരുന്നു മനുഷ്യരെല്ലാം. അതിന്റെ വില കൊടുക്കേണ്ടതായി വരികയും ചെയ്തു. വളരെ ശക്തമായൊരു സ്വച്ഛാധിപത്യമായിരുന്നു റോം. ഇന്നത്തെ പല സംഘടനകളെയും പോലെ റോം ഒരുതരം സമാധാനം മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ആസ്വദിക്കുവാൻ കൊള്ളാകുന്ന ഒരു സമാധാനമല്ല. ഭയന്ന് മനുഷ്യർ അന്യായം ചെയ്യാതിരിക്കുന്ന ആ പ്രവണത, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അവർ അംഗീകരിക്കുന്ന എന്തോ ചെയ്യാതിരിക്കുന്നതായ ആ മനോഭാവമല്ല. മനസ്സിലായല്ലോ അതിൻ്റെ വ്യത്യാസം. മനുഷ്യൻ തൻ്റെ സ്വന്തം തീരുമാനപ്രകാരം തിരഞ്ഞെടുക്കുന്ന സമാധാനമല്ല ഈ പറഞ്ഞത്. സമാധാന പ്രഭു വന്ന് ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുന്നതുവരെ ഈ ലോകത്തിൽ ശാശ്വത സമാധാനം സാധ്യമല്ല. അതിനുവേണ്ടി മനുഷ്യരെല്ലാം കൊതിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പുരാതനകാലത്തെ സജീവമായ മനുഷ്യശക്തിയെയാണ് റോം പ്രതിനിധീകരിക്കുന്നത്. അത് സ്വേച്ഛാധിപത്യത്തിലേക്കാണ് നയിച്ചത്. ഈ അധികാരം വാസ്തവത്തിലൊരു വ്യക്തിയിലായിരുന്നു നിക്ഷിപ്തമായിരുന്നത്. അതുതന്നെയായിരുന്നു അപകടകരമായി തീർന്നത്. അതേ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെയും പ്രശ്നം ഈ പറഞ്ഞത് തന്നെയാണ്. ഉരുക്കുമുഷ്ടികൊണ്ട് കൈസർ ലോകം മുഴുവൻ അടക്കി ഭരിച്ചതുപോലെ എതിർ ക്രിസ്തു ലോകത്തെ അടക്കി വാഴുവാൻ വരുന്നു. ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യവർഗത്തെ വിടുവിക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവനായിരിക്കും. റോമിലെ ദൈവമക്കളുടെ അടുത്തേക്ക് പോകുന്നതിനു മുൻപ് വിശുദ്ധ പൗലോസ് അവർക്കൊരു ലേഖനം എഴുതി അയച്ചു. അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. റോമാലേഖനം 1:16. കരുണ കാണിക്കുവാൻ കഴിവുള്ള ശക്തി ഈ പറഞ്ഞത് മാത്രമാണ്. റോമൻ കൈസർ ലോകം ഭരിച്ചപ്പോൾ ലോകം കരുണയ്ക്കായി കാത്തിരുന്നു. അവർക്ക് കിട്ടിയതോ ശക്തി ഒന്നു മാത്രം. ആ ശക്തിയെ തടയുവാൻ, അതിനെ എതിർക്കുവാൻ ആരും ധൈര്യപ്പെടാതിരുന്ന ഒരു സമയമായിരുന്നു അത്. കാരണം അതിനെ എതിർക്കുകയെന്നാൽ ജീവൻ തന്നെ വെടിയുക എന്ന സ്ഥിതിയായിരുന്നു. അതിൽ നിന്നും ഓടിപ്പോകുക എന്നത് അസാധ്യം. അതിൻ്റെ അപ്പുറം എത്തുവാൻ ആരെക്കൊണ്ടും കഴിയുമായിരുന്നില്ല. ജനങ്ങൾ ശരിക്കും കഷ്ടത അനുഭവിച്ചിരുന്ന ഒരു കാലയളവ്. അങ്ങനെ ഒരു കാലത്തിലാണ് ദൈവം തൻ്റെ ദൂത് ആ പ്രത്യേക വിഭാഗം ജനങ്ങൾക്ക് നൽകിയത്. മർക്കോസ് അത്രേ അതിൻ്റെ ലേഖകൻ. എത്ര രസമായിരിക്കുന്നില്ലേ? അർത്ഥവത്തായിരിക്കുന്നു. ഏതൊരു ജാതിയിൽപ്പെട്ടവനായാലും ദൈവസ്നേഹത്തിന് മനുഷ്യനോട് ഒരു പക്ഷാഭേദവുമില്ല. റോമാക്കാരെയും ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ദൈവത്തിന്റെ രക്ഷണ്യ സുവിശേഷം തേടിച്ചെല്ലുന്നു. കഷ്ടതയിൽ കൂടി കടന്നുപോയ ജനത്തിന് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടിയുള്ള സമാധാനത്തിന്റെ വചനം വിശുദ്ധ മർക്കോസ് എഴുതി അറിയിച്ചു. ദൈവത്തിന്റെ കരുണ എത്ര അപാരമാകുന്നു! തകർന്ന ജീവിതങ്ങൾ, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, സമൂഹങ്ങൾ, യേശുവിലുള്ള വിശ്വാസത്താൽ അങ്ങനെയുള്ളവർ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നും ഇതല്ലേ സത്യം? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ആയുസ്സിൽ ഈ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ടാണോ മുൻപോട്ട് പോകുന്നത്? ലോകത്തിലൊരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ തരുവാൻ സാധിക്കാത്ത സമാധാനമാണ് യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർ താങ്കളെ ഞെരുക്കുമ്പോൾ അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ സമാധാനമാണ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം എന്ന് വിശുദ്ധ പൗലോസ് അതിനെ വിളിച്ചിരിക്കുന്നു. അതെ, ഈ സമാധാനം തരുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. ക്രിസ്തുവിലൂടെ ഈ സമാധാനം പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം മർക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഈ സമാധാനത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. മർക്കോസ് പറയുന്നത്, ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ശുശ്രൂഷിക്കുവാൻ, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുവാനാണ്. അതെ, ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടതായി കാണുന്ന അവന്റെ ജീവൻ, അതെ, അത് നൽകുവാൻ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവിലൂടെയുള്ള ഈ ജീവൻ പ്രാപിപ്പാൻ, ഈ സമാധാനം പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? താങ്കളുടെ ജീവിതത്തെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് താങ്കളുടെ ജീവിതത്തെ ഈ സമാധാനം പ്രാപിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നതായ നല്ല ദിവസത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന ഇതുപോലെയുള്ള അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകുന്നുവെന്ന്, ഞങ്ങൾ അറിയാത്ത വഴികളിലൂടെ ഞങ്ങളെ നയിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകുന്നുവെന്ന് വീണ്ടും അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനായി സ്തോത്രം. കർത്താവേ, അവിടുന്ന് എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ള, എല്ലാ സ്ഥലങ്ങളിലും ജീവിക്കുന്നതായ, മനുഷ്യരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നുവെന്ന് ഈ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ മുഖവുര ചിന്തിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് വീണ്ടും ഉറപ്പാക്കി തന്നതിനായി സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഏതൊരു ജാതിയിൽപ്പെട്ടവനായാലും അങ്ങനെയുള്ള വ്യക്തിക്ക് അവിടുത്തെ സ്നേഹം നൽകുന്നുവെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. ആ സ്നേഹം അനുഭവിപ്പാൻ, ആ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇങ്ങനെ ഒരു ദിവസം അവിടുന്ന് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അങ്ങേ ആരാധിപ്പാൻ, അവിടുത്തെ സ്നേഹത്തെ ധ്യാനിക്കുവാൻ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന കരുതലുകളെ ഓർക്കുവാൻ, അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ പദവിയാണല്ലോ സൃഷ്ടാവായ അങ്ങേ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അവിടുന്ന് ആരായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി അവിടുന്ന് ചെയ്യുന്ന നന്മകൾ ഉൾക്കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിപ്പിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോ പ്രിയ അവിടുത്തെ മക്കളെയും അനുഗ്രഹിക്കണമേ. അർത്ഥവത്തായ, ഫലപ്രദമായ ഒരു ദിവസം ഞങ്ങൾക്കിന്ന് തരണമേ. കർത്താവെ, വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെട്ട് എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം നീട്ടി നിന്റെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമേ. കർത്താവെ, മറ്റ് ഭാരങ്ങളാൽ, ജോലിയില്ലാതെയും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ ശത്രുത കൊണ്ടുമൊക്കെ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി അങ്ങേ കാണുവാനും അങ്ങയിൽ വിശ്വസിക്കുവാനും അങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുൻപോട്ടു പോകുവാനും നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾക്കൊരുമിച്ച് ഇപ്രകാരം ലഭിക്കുന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അനുഗ്രഹിക്കണമേ, ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ദേശം ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ അവിടുന്ന് അവസരമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം ജീവിപ്പാൻ അവിടെ ഞങ്ങളെ ശക്തീകരിച്ചാട്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
പ്രത്യാശയോടോടുക പുരിയിലേക്ക്, പ്രിയൻ വേഗം. സ്വർഗരാജ്യമത്രേ നിന്റെ നിത്യഗേഹം, സ്വർഗത്തിൽ നിക്ഷേപമെന്ന സ്വർഗരാജ്യമത്രേ നിന്റെ നിത്യഗേഹം, സ്വർഗരാജ്യവും അതിൽ നീതിയും മുന്നമേ അന്വേഷിക്കും യേശുവേ നോക്കി ജീവിച്ചിടുക വിശ്വാസത്തിൽ നല്ല പോർപ്പൊരുതിടുക യേശുവേ നോക്കിനി ജീവിച്ചിടുക വിശ്വാസത്തിൽ നല്ല പോർപ്പൊരുതിടുക പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്ക് പ്രത്യാശയോടുക പുരിയിലേക്ക് പ്രിയൻ വേഗം വരും നിത്യരാജാവായി ചേർപ്പതി
ദൈവവചനം പഠിക്കുന്നതിന്റെ ആവശ്യകത താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ ഈ കാര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും അതിന് പരിഹാരമുണ്ട് എന്നോർക്കുക. പ്രാർത്ഥനാ വിഷയങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ദയവായി എഴുതുമല്ലോ.
കത്തുകൾ അയക്കേണ്ട വിലാസം: ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.
വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും: ജീവ സന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.